കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിൻ്റെ 5-ാം ഘട്ടമാണ് നമ്മളിന്ന് പഠന വിഷയമാക്കുന്നത്. രാജവാഴ്ച എന്ന് പൊതുവെ വിശേഷിപ്പിക്കാം. ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ ഒരു പരിധിവരെ പൂർത്തിയായതായി നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു. ഇസ്രായേൽ ഒരു ജനമായി മാറി, അവർക്ക് സ്വന്തമായൊരു ദേശം കിട്ടി. പല ഭാഗത്തായിട്ടാണെങ്കിലും അവിടെ അവർ വാസമുറപ്പിച്ചു. ജോഷുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കി. ന്യായാധിപന്മാരുടെ കീഴിൽ ആ വാഗ്ദത്ത ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത്. വാഗ്ദത്ത ഭൂമി കീഴടക്കി അവിടെ വാസമുറപ്പിക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ. ഇപ്പോഴേ ഈ ദേശം സ്വന്തമായി കിട്ടിയ ജനം ആ ദേശത്തൊരു വലിയ ശക്തിയായി വളരുകയും ഇസ്രായേൽ ഒരു ജനതയായി, ഒരു രാഷ്ട്രമായി, അഥവാ ഒരു സാമ്രാജ്യം പോലെ ശക്തമായി വളരുകയും ചെയ്തതിൻ്റെ ചരിത്രം നമ്മളിന്ന് പഠന വിഷയമാക്കും. ഇസ്രായേൽ ഒരു രാജഭരണത്തിന് കീഴിൽ വരികയും അവസാനം ആ രാജഭരണം അവസാനിച്ച് രാജ്യം നഷ്ടപ്പെട്ട് പ്രവാസത്തിലേക്ക് മടങ്ങുകയും ചെയ്ത ദീർഘമായ സംഭവ പരമ്പരകൾ ഇന്ന് പഠന വിഷയമാക്കാൻ പോവുകയാണ്. ഏകദേശം 500 ദീർഘിച്ച കാലഘട്ടം. 1030 മുതൽ 587 BC വരെയുള്ള കാലഘട്ടമാണ് നമ്മളിന്ന് പഠന വിഷയമാക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച്, രക്ഷാചരിത്രത്തെ സംബന്ധിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെ സംബന്ധിച്ച് ഒരുപാട് പുതിയ കാഴ്ചപ്പാടുകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പുതിയ പരിശ്രമങ്ങൾ ചിലത് വിജയിക്കുകയും ചിലത് പരാജയപ്പെടുകയും ചെയ്യുന്നത് കാണും. മേൽവിലാസമില്ലാത്ത ഒരുപറ്റം അടിമകൾ ശക്തമായൊരു സാമ്രാജ്യമായി വളരുകയും അവസാനമെല്ലാം തകർന്ന് വീണ്ടും പ്രവാസികളായി കഴിയുകയും ചെയ്ത ആ സംഭവ പരമ്പര ഈ രാജഭരണ കാലഘട്ടത്താണ് അരങ്ങേറുന്നത്. ഈ സംഭവങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ മുഖ്യമായും സാമുവലിൻ്റെ 1-2 പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ പേരിലറിയപ്പെടുന്ന 1-2 പുസ്തകങ്ങൾ, ദിനവൃത്താന്തങ്ങൾ എന്ന പേരിലറിയപ്പെടുന്ന 1-2 പുസ്തകങ്ങൾ, ഈ 6 ചരിത്രഗ്രന്ഥങ്ങൾ. അതോടൊപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ പ്രവർത്തിച്ച പ്രവാചകന്മാരും അവരുടെ പുസ്തകങ്ങളും അവരുടെ പേരിലറിയപ്പെടുന്ന പുസ്തകങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. മുഖ്യമായും ചരിത്ര ക്രമത്തിൽ പറയുകയാണെങ്കിൽ പ്രവാചകന്മാർ ഇവരൊക്കെയാണ്: ആമോസ്, ഹോസിയ, മിക്ക, യെശയ്യ, ജെറമിയ, ഒബാദിയ, നാഹൂം, ഹബക്കൂക്ക്. ഇത്രയും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിക്കാനായിട്ട് നമുക്ക് സഹായകമാകും. ആദ്യമേ രാജഭരണത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇസ്രായേൽ ജനം 12 ഗോത്രങ്ങളായി പരസ്പരം കുറെയെല്ലാം ബന്ധപ്പെട്ടു, അതേസമയം അകന്നും ജീവിച്ചിരുന്ന ഒരു ഗോത്ര സമൂഹങ്ങൾ എപ്രകാരമാണ് ഒരു രാജാവിന്റെ കീഴിൽ ഒറ്റ ജനതയും രാഷ്ട്രവുമായി തീർന്നത്? അതിന്റെ ചരിത്രം സാമുവേലിന്റെ 1 പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ ജനം ജോശുവയുടെ മരണത്തിന് ശേഷം ന്യായാധിപന്മാരുടെ കീഴിലായിരുന്നു. ആവശ്യങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ചും ഫിലിസ്ത്യരുടെ ആക്രമണം ഉണ്ടാകുന്ന, ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ധീരന്മാരായ യോദ്ധാക്കന്മാരെ ദൈവം തന്നെ തിരഞ്ഞെടുത്ത് ഉയർത്തുകയും ആ യോദ്ധാക്കന്മാർ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു പോന്നു. ഇങ്ങനെയുള്ള യോദ്ധാക്കളെ, സംരക്ഷകരെയാണ് ന്യായാധിപന്മാരെന്ന് വിളിക്കുക. അവരധിക പങ്കം യുദ്ധം ചെയ്തവരായിരുന്നു. എന്നാൽ അവസാനത്തെ ന്യായാധിപനായി അറിയപ്പെടുന്ന സാമുവേൽ, അദ്ദേഹം ഒരേ സമയം പുരോഹിതനും പ്രവാചകനും ന്യായാധിപനുമായിരുന്നു. യുദ്ധം അദ്ദേഹം നേരിട്ട് ചെയ്തില്ല, യുദ്ധത്തിലേക്ക് ജനങ്ങളെ നയിച്ചിരുന്നു. അധിക പങ്കം ദൈവത്തിന്റെ യുദ്ധങ്ങളാണ് അദ്ദേഹം നയിച്ചത്. അദ്ദേഹം ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ അടുക്കൽ മാധ്യസ്ഥം വഹിക്കും, ദൈവത്തിന്റെ ശക്തി അദ്ദേഹത്തോട് പ്രവഹിക്കും. ശത്രുക്കളിൽ നിന്ന് ഇസ്രായേലിന് സംരക്ഷണം നൽകാനായിട്ട് സാമുവേലിന്റെ മാധ്യസ്ഥ്യവും നേതൃത്വവും സഹായകമായിരുന്നു. പക്ഷേ സാമുവേൽ വൃദ്ധനായപ്പോഴേക്കും ഈ നേതൃത്വം പോരാ എന്ന് ഇസ്രായേൽക്കാർക്ക് തോന്നി. തന്നെയുമല്ല, കാനാൻ ദേശം മുഴുവനും കൂടി കീഴടക്കാൻ ശ്രമിക്കുന്ന ഫിലിസ്ത്യരുടെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായി തീരുകയും ചെയ്തു. സാമുവേലിന്റെ ബാല്യകാലത്ത് തന്നെ ഈ ശക്തമായ ആക്രമണത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽക്കാർക്കെതിരെ ഫിലിസ്ത്യർ യുദ്ധത്തിന് വരികയും അഫക്കിൽ വെച്ച് ഇസ്രായേൽക്കാർ പരാജയപ്പെടുക മാത്രമല്ല, ഇസ്രായേൽക്കാരുടെ സർവസ്വമായി അവരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായി പരിഗണിച്ചിരുന്ന ഉടമ്പടിയുടെ വേടകം പോലും ഫിലിസ്ത്യർ എടുത്തുകൊണ്ടുപോവുകയും ചെയ്ത സംഭവം നമ്മൾ കണ്ടതാണ്. നമുക്ക് കാണാം സാമുവേലിന്റെ 1 പുസ്തകത്തിൽ. പിന്നീട് അങ്ങോട്ട് അടിക്കടി ശക്തിപ്പെട്ടു വന്ന ഫിലിസ്ത്യ സൈന്യത്തെ ചെറുത്തു നിൽക്കാനായിട്ട് സാമുവേലിനെ പോലുള്ളവരുടെ നേതൃത്വം പോരാ എന്ന് തോന്നിയ ജനം, ഇസ്രായേൽ ജനം സാമുവേലിന്റെ അടുക്കൽ ഒരു അപേക്ഷയുമായിട്ട് വന്നു. അത് സാമുവേലിന്റെ 1 പുസ്തകം 8 അധ്യായത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8:1-18 വാക്യങ്ങളിലാണ് രാജഭരണത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ 5 അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല, അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. ഇതാണ് കാതലായ അഭ്യർത്ഥന. മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. ഇസ്രായേൽക്കാർ ആവശ്യപ്പെട്ടത് ഒരു രാജാവിനെയാണ്. ആ രാജാവ് ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥിരമായ സംരക്ഷണം ലഭിക്കും, ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാനായിട്ട് രാജാവ് സഹായിക്കും, രാജാവ് ഒരു സ്ഥിരം സൈന്യത്തെ രൂപവത്കരിക്കും. അങ്ങനെ ഇസ്രായേലിന് എപ്പോഴും ഒരു സംരക്ഷണം ഉണ്ടാകും. രാജാവും രാജാവ് നയിക്കുന്ന സൈന്യവും ഇസ്രായേലിന് ബാഹ്യ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകും. ഇതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ ഈ ആഗ്രഹത്തിന്റെ പിന്നിൽ സാമുവേലും സാമുവേലിനെ അയച്ച ദൈവവും മറ്റു ചിലത് കൂടി കണ്ടു. ഇസ്രായേൽക്കാർ ഇതുവരെ സംരക്ഷിച്ചത് ദൈവമായിരുന്നു. അവരെ സംരക്ഷിച്ചത് അവരുടെ സൈന്യത്തിന് ശക്തിയായിരുന്നില്ല, ദൈവത്തിന് ശക്തിയായിരുന്നു. ഇപ്പോഴ് ഇത് പോരാ എന്ന് തോന്നുമ്പോൾ ആ ചിന്തയ്ക്ക് പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്നത് ദൈവവിഷയത്തിലുള്ള വിശ്വാസക്കുറവും അതേസമയം ബാഹ്യമായ ഭൗതികമായ ശക്തികളിലുള്ള ആശ്രയവുമാണ്. അതുകൊണ്ട് സാമുവേലിന് ഈ അഭ്യർത്ഥന ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവേലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിന് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. അപ്പോൾ രാജഭരണത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്ന ബൈബിൾ ഭാഗത്ത് രാജഭരണം അത്ര നല്ല ഒരു സംവിധാനമായിരുന്നില്ല, ദൈവത്തിന് സ്വീകാര്യമായിരുന്നില്ല, ജനങ്ങൾ നിർബന്ധത്തിന് വഴങ്ങി ദൈവം ചെയ്തു കൊടുക്കുന്നതാണ് ഈ രാജ സംവിധാനം എന്ന് ഒരു സൂചന ഇവിടെയുണ്ട്. ഇതൊന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, രാജഭരണത്തെക്കുറിച്ച് 2 വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ബൈബിൾ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. രാജാവ് അവരെ ദൈവമാണ് അവരോധിച്ചത്, തിരഞ്ഞെടുത്തത്, അഭിഷേകം ചെയ്തത്, ദൈവമാണ് നയിക്കുന്നത് എന്ന് പറയുന്നത്. രാജഭരണവും രാജസംവിധാനവും ദൈവത്തിൻ്റെ തന്നെ ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി ദൈവത്തിൻ്റെ രാജ്യത്വത്തെ നിഷേധിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ തങ്ങളുടെ വിശ്വാസരാഹിത്യം പ്രകടമാക്കിയതാണ് രാജഭരണത്തിലൂടെ എന്ന് പറയുന്ന ബൈബിൾ ഭാഗങ്ങളുമുണ്ട്. അപ്പോൾ രാജഭരണം അതിൽ തന്നെ 2 വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് സഹായകമായി നിൽക്കുന്നു. ഈ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടായത് രാജഭരണത്തിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. രാജഭരണത്തിന്റെ ആരംഭത്തിൽ പ്രത്യേകിച്ചും സാവൂളിന്റെയും ദാവിദിന്റെയും കാലത്ത് ഇസ്രായേൽക്കാർക്ക് രാജഭരണം വലിയ പിന്തുണയായി ശക്തി നൽകിയിരുന്നു. അതേസമയം പിന്നെ പിന്നെ രാജഭരണം തന്നെ അവർക്ക് താങ്ങാനാവാത്ത ഭാരമായി മാറുകയും അവസാനമെല്ലാം തല്ലിത്തകർത്ത് ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ രാജഭരണത്തിന്റെ ആവിർഭാവം ഇസ്രായേൽ ജനത്തിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ദൈവം തന്നെ നൽകുന്നതാണ്. അതിനുശേഷം ഈ രാജഭരണത്തിന്റെ വളർച്ച നമ്മൾ കാണും. ഈ വളർച്ച മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കും. രാജഭരണത്തിന്റെ ആദ്യഘട്ടം ഇസ്രായേൽ ഒറ്റ സമൂഹമായി തീരുന്നതാണ്. സാവൂൾ, ദാവീദ്, സോളമൻ എന്നീ രാജാക്കന്മാരുടെ കീഴിൽ ഒറ്റ സമൂഹമായി രാജ്യമായി ഇസ്രായേൽ ജനം വളരുകയും ശക്തി ആർജിക്കുകയും ചെയ്യുന്നൊരു ചരിത്രമാണ് ആദ്യ ഭാഗത്ത് കാണുന്നത്. അത് 1930 മുതൽ 931 വരെയുള്ള ഏകദേശം ഒരു നൂറ്റാണ്ട് കാലം, 100 വർഷത്തെ ചരിത്രമാണ്. സോളമന്റെ മരണത്തിന് ശേഷം രാജ്യം രണ്ടായി പിളരുകയും പിന്നീട് ഏതാണ്ട് 200 വർഷം ഇസ്രായേൽ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായി വളരുകയും ചെയ്തു. അതിനെ വിഭക്ത രാജ്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. വിഭക്ത രാജ്യം 931 മുതൽ 721 വരെയുള്ള ഏതാണ്ട് 200 വർഷമാണ്. അങ്ങനെ 200 വർഷം പരസ്പരം കലഹിച്ചും യോജിച്ചും സഹകരിച്ചും യുദ്ധം ചെയ്തുമൊക്കെ കഴിഞ്ഞ ഈ രണ്ട് രാജ്യങ്ങളിൽ ഒരു ഭാഗം വടക്കൻ രാജ്യം അഥവാ 10 ഗോത്രം നടക്കുന്ന ഇസ്രായേൽ രാജ്യം 721 ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. അങ്ങനെ മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ് യൂദാ മാത്രം. അസീറയുടെ ആക്രമണത്തിൽ തകർന്ന ഇസ്രായേൽ അപ്രത്യക്ഷമായിട്ടും തെക്ക് യൂത എന്ന പേരിൽ ജെറൂസലം കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു രാജ്യം തുടർന്നു. അത് യൂദാ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും ഒരുമിച്ചുള്ള ആ ഇസ്രായേൽ ജനമായിരുന്നു യൂദാ ജനം. അവർ 721 മുതൽ 587 വരെ ഏതാണ്ട് 150 വർഷം കൂടി ദീർഘിച്ചു. ഇങ്ങനെ മൊത്തം ഏകദേശം പറഞ്ഞാൽ 5 നൂറ്റാണ്ട് ദീർഘിച്ച ചരിത്രമാണ് ഈ രാജഭരണത്തിനുള്ളത്. രാജഭരണത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾ രാജാവാകുന്നത് എന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ആരംഭത്തിൽ അത് വളരെ ശ്രദ്ധേയമായിരുന്നു. ഗോത്ര തരത്തിലുള്ള അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിൽ നിന്ന്, ന്യായാധിപന്മാരുടെ നേതൃത്വത്തിൽ നിന്ന് ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽക്കാർ നേരിട്ട് ഒരാളെ കൊണ്ട് അപ്പോയിന്റ് ചെയ്യുകയായിരുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ യുദ്ധം ചെയ്ത് രാജ്യത്തെ കീഴടക്കി ഞാനാണ് നിങ്ങൾ രാജാവെന്ന് പറഞ്ഞ് സ്വയം അവരോധിക്കുകയുമായിരുന്നില്ല ചെയ്തിരുന്നത്. ഇസ്രായേലിലെ രാജാവിനെ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകിക്കുന്നതായിരുന്നു. അത് സാമൂവേലിന്റെ പുസ്തകം 1 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴേ ഇസ്രായേലിൽ ഒരാൾ രാജാവാകുന്നതിന് ഒരു പ്രത്യേക ക്രമമുണ്ടായിരുന്നു. ചില സംവിധാനങ്ങൾ, ചില നിബന്ധനകളുണ്ടായിരുന്നു. അതിലേറ്റവും ആദ്യത്തേത് ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് രാജാവാകുന്നത്. ആരെങ്കിലും ഒരാൾ സ്വയം അങ്ങോട്ട് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയല്ല, അല്ലെങ്കിൽ രാജാവായി അധികാരം ഏറ്റെടുക്കുകയല്ല. ഇസ്രായേലിനും ആരെയെങ്കിലും രാജാവായി തിരഞ്ഞെടുത്ത് അഭിഷേകിക്കുകയുമല്ല, ദൈവം തിരഞ്ഞെടുക്കുന്നവനാണ് രാജാവാകുന്നത്. അത് സാമൂവേലിന്റെ ഈ 1 9-10 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം സാവൂൾ എന്നൊരു വ്യക്തിയെ പ്രത്യേകമായി നിർദ്ദേശിക്കുന്നു. ആ സാവൂളിനെ സാമൂവേലിന്റെ അടുക്കിലേക്ക് വരാനായിട്ട് ദൈവം ഇടയാക്കുന്നു. സാവൂൾ വരുന്നതിന് മുമ്പ് തന്നെ സാവൂളിനെ കുറിച്ച് ദൈവം സാമൂവേലിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കുന്നൊരു വ്യക്തി സാവൂളാണെന്ന് പല വിധത്തിൽ തെളിയിച്ചതിന് ശേഷമാണ് സാവൂളിനെ സാമൂവേൽ ആദ്യമേ അഭിഷേകം ചെയ്യുക. അത് രഹസ്യത്തിലായിരുന്നു. ഈ രഹസ്യത്തിൽ അഭിഷേകം ചെയ്തതിന് ശേഷം സാവൂള് തൻ്റെ പ്രവർത്തനം തുടരുകയാണ്. കൃഷിക്കാരനായ സാവൂൾ തൻ്റെ കൃഷിയുമായി തുടരുകയാണ്. അതിനുശേഷം ജനങ്ങളെ ഒന്നടങ്കം ഒരുമിച്ച് കൂട്ടി, മിസ്പായിൽ ഒരുമിച്ച് കൂട്ടി വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ആദ്യമേ ദൈവം തിരഞ്ഞെടുത്തു, അഭിഷേകിച്ചു. രണ്ടാമത്തേത്, ഈ അഭിഷിക്തനായ രാജാവിനെ ജനം അംഗീകരിക്കണം. ആ ജനം അംഗീകരിക്കാൻ വേണ്ടി ജനത്തെ ഒരുമിച്ച് കൂട്ടി അവിടെ വെച്ച് സാമൂവേൽ വീണ്ടും നറുക്കിടുന്നു. നറുക്ക് സാവൂളിന് തന്നെ വീഴുന്നു. സാവൂളിനെ തിരഞ്ഞെടുത്ത് ജനമധ്യത്തിൽ വെച്ച് വീണ്ടും അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തെ രാജാവായി അവരോധിക്കുമ്പോൾ ജനം ഒന്നടങ്കം സാവൂളിനെ രാജാവായി അംഗീകരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഘടകം ജനത്തിന്റെ അംഗീകാരമാണ്. ആദ്യത്തെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും അഭിഷേകവും, മറ്റേത് ജനത്തിന്റെ അംഗീകാരം. അതുകൊണ്ടും അയാൾ പൂർണ്ണമായും രാജാവാകുന്നില്ല. ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുകയും ജനം അംഗീകരിക്കുകയും ചെയ്തതിനു ശേഷം ഈ വ്യക്തി രാജാവായി ജനത്തെ സംരക്ഷിക്കാനുള്ള തന്റെ കഴിവ് സ്ഥാപിക്കേണ്ടതുണ്ട്. ആ സ്വന്തം കഴിവ് സ്ഥാപിച്ചെടുക്കുക, തെളിയിക്കുക, അതാണ് മൂന്നാമത്തെ ഘടകം. സാവൂൾ യുദ്ധം ചെയ്ത് ശത്രുക്കളിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചുകൊണ്ട് ആ കഴിവ് തെളിയിക്കുകയും ചെയ്തു. ഇങ്ങനെ കഴിവുള്ളവനെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ വ്യക്തി തങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്തുക, അതിന് ദൈവം വെച്ച ഉപാധികളായിരുന്നു ഈ മൂന്ന് നിബന്ധനകൾ. ഇപ്രകാരമാണ് സാവൂൾ രാജാവായത്. ദാവീദും ഏതാണ്ട് ഇപ്രകാരം തന്നെയാണ് അഭിഷേകം ചെയ്യപ്പെടുക. ദാവീദിനെയും ദൈവമാണ് അഭിഷേകം ചെയ്യാനായിട്ട് സാമുവലിനോട് പറയുന്നത്. സാമുവൽ തിരസ്കൃതനായ സാഹചര്യത്തിൽ ആട്ടിടയനായിരുന്ന ദാവീദിനെ സാമുവൽ വഴി ദൈവാഭിഷേകം ചെയ്തു. ആ ദാവീദ് സാവൂളിന്റെ മരണത്തിന് ശേഷം ഹെബ്രോണിലേക്ക് വരികയും അവിടെ ജനമൊന്നടങ്കം അദ്ദേഹത്തെ സ്വീകരിക്കുകയും രാജാവായി അംഗീകരിക്കുകയും അതിനുശേഷം ഭിന്നിച്ചു നിന്ന വടക്കൻ ഗോത്രങ്ങൾ 10 ഗോത്രങ്ങളും കൂടി ദാവീദിനെ രാജാവായി അംഗീകരിച്ചു കഴിയുമ്പോഴാണ് അദ്ദേഹം രാജാവാകുന്നത്. ഇങ്ങനെയായിരുന്നു രാജഭരണത്തിന് തുടക്കം. സാവൂളും ദാവീദും രാജാവായി അഭിഷിക്തനായത് ഇപ്രകാരമാണ്. പക്ഷേ ദാവീദിന് ശേഷം രാജഭരണം തുടരുകയാണ്. ഒരു രാജവംശമായി, ഒരു ഡൈനാസ്റ്റി രാജവംശം സ്ഥാപിക്കപ്പെടുകയാണ് ദാവീദിന് ശേഷം. അപ്പോൾ ദാവീദിന്റെ മക്കളാണ് രാജാക്കന്മാരായി തുടരുന്നത്. ദാവീദിന് മകൻ സോളമനും സോളമൻ മകൻ റഹോബോവാമും അങ്ങനെ തുടർച്ചയായി പിന്തുടർച്ചയായി അവസാനത്തെ സെദെക്കിയാവരെ രാജാക്കന്മാർ തുടരുന്നു. ഇപ്പൊ രാജഭരണത്തിന്റെ ആവിർഭാവം എങ്ങനെയാണെങ്കിലും തുടർച്ച വേറെ രീതിയിലാണ് വന്നത്. ഈ രാജഭരണം കൊണ്ട് ഇസ്രായേലിന്റെ നേട്ടമാണ് ഉണ്ടായത്. ആദ്യ ഭാഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായത് നമ്മൾ കാണും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് ഒരു രാഷ്ട്രമായി, ഒരു ജനതയായി, ഒരു ശക്തിയായി മാറി എന്നുള്ളതാണ്. അവർക്ക് ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനമുണ്ടായി. അവർക്ക് സ്ഥിരമായൊരു സൈന്യ സംവിധാനമുണ്ടായി. ശത്രുക്കളിൽ നിന്ന് അവർക്ക് സംരക്ഷണം ലഭിച്ചു. ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ലോക ജനതകൾക്ക് മുമ്പിൽ ശിരസുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമാണ് എന്നുള്ള അവബോധം അവർക്കുണ്ടായി. അതുപോലെ തന്നെ അവർക്ക് ശത്രുക്കളും സംരക്ഷണം ലഭിക്കുന്നതോടൊപ്പം മറ്റു ജനതകളുടെ രാജ്യം കൂടി പിടിച്ചടക്കാനും അതിർത്തികൾ വിസ്തൃതമാക്കാനും സാധിച്ചു. നമ്മൾ കണ്ടായിരുന്നു ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ദേശത്തിന്റെ പല ഭാഗത്തായി ചിതറിക്കഴിഞ്ഞിരുന്നവരായിരുന്നു ഇസ്രായേൽക്കാർ. പക്ഷേ ദാവീദ് അവരെ ഒരുമിച്ച് കൂട്ടി, മാത്രമല്ല ചുറ്റുപാടുമുള്ള ദേശങ്ങളെ ആക്രമിച്ച് കീഴടക്കുകയും ഒന്നുകിൽ അവരുമായി സഖ്യം ചെയ്യുകയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാഗമായവരെ അബ്സോർവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മധ്യധരണിയാഴി മുതൽ യൂഫ്രട്ടീസ് മഹാനദി വരെയുള്ള ഒരു വലിയ ഭൂവിഭാഗം ഇസ്രായേലിന്റെ ഭരണത്തിന് കീഴിൽ വന്നു. ഇസ്രായേലിനൊരു സാമ്രാജ്യമായി മാറി. ഫറവോയുടെ മകളെ വിവാഹം ചെയ്യാൻ മാത്രം വളർന്നു ദാവീദിന്റെ പുത്രൻ സോളമൻ. ഫറവോയുടെ അടിമകളായി കഴിഞ്ഞിരുന്ന ജനം ഇപ്പോഴൊരു സാമ്രാജ്യമായി മാറിയപ്പോൾ ആ സാമ്രാജ്യത്തിന്റെ അധിപനായ സോളമൻ ഫറവോയുടെ മകളെ, പുത്രിയെ വിവാഹം ചെയ്യാൻ മാത്രം ഫറവോയുടെ തുല്യത പ്രാപിക്കുന്ന ഒരു വലിയ ശക്തിയായി മാറി. ഈ കാലഘട്ടത്തിലാണ് ഇസ്രായേലിന്റെ ചരിത്രം എഴുതപ്പെടാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് അവർ ചരിത്രം ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെയുള്ള ചരിത്രം എഴുതപ്പെട്ട പാരമ്പര്യങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി ഒരു ചരിത്ര രൂപത്തിൽ അവതരിപ്പിക്കാൻ തുടങ്ങുന്നത് ദാവീദിന്റെയും സോളമന്റെയും കാലഘട്ടത്തിലാണ്. ഈ ചരിത്രമാണ് പിന്നീട് ആദ്യ ചരിത്രം എന്ന പേരിൽ അറിയപ്പെടുക. ഇസ്രായേലിന്റെ ചരിത്രം ബൈബിൾ രചനയുടെ തുടക്കം നമ്മളിവിടെ കാണും. യാഹ്വേ പാരമ്പര്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ബൈബിളിന്റെ, പ്രത്യേകിച്ചും പഞ്ചഗ്രന്ഥത്തിന്റെ മൂലകൃതികളിലൊന്നായ ആ ലിഖിത രൂപം രാജാക്കന്മാരുടെ, പ്രത്യേകിച്ചും ദാവീദിന്റെയും സോളമന്റെയും കാലത്താണ് എഴുതപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ദാവീദ് സോളമന്റെ കാലത്താണ് ദേവാലയം ഉണ്ടാവുക, ഇസ്രായേലിന് ഒരു ആരാധനാ കേന്ദ്രം. പലയിടത്തായി ആരാധിച്ചിരുന്ന ജനം ഇനി എല്ലാവരും ജെറൂസലത്തെ കേന്ദ്രമാക്കി, ജെറൂസലത്ത് സോളമൻ പണിയിച്ച് ദേവാലയത്തിൽ ആരാധിക്കാനായിട്ട് വരുന്നു. അങ്ങനെ ഒരു കേന്ദ്രീകൃതമായ ആരാധനാ സംവിധാനം ഉണ്ടാകുന്നു. ദേവാലയം ജനത്തിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി തീരുന്നു. അത് മതപരമായി മാത്രമല്ല രാഷ്ട്രീയമായും ജനത്തെ ഒന്നിപ്പിക്കാനായിട്ട് സഹായകമാകുന്നതാണ് ദേവാലയം. ദേവാലയ കേന്ദ്രീകൃതമായി ആരാധന തുടങ്ങിയപ്പോൾ ആരാധന സംവിധാനങ്ങളിലും ക്രമീകരണങ്ങളുണ്ടായി. ഒരു സുസംഘടിതമായ ആരാധനാ വ്യവസ്ഥയും രാജഭരണകാലത്താണ് ഉണ്ടായത്. ഇതിനെല്ലാം ഉപരി വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച്, മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടക്കുന്നതും പ്രതീക്ഷകളുണ്ടാകുന്നതും രാജഭരണകാലത്താണ്. സാമുവേലിന്റെ 2:7 ദാവീദിന് നാഥാൻ വഴി ദൈവം നൽകുന്ന വാഗ്ദാനം ഒരു വലിയ പ്രവചനമായി തീരുന്നു. ഇങ്ങനെ ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളുടെയും വലിയ വെളിപ്പെടുത്തലുകളുടെയും വളർച്ചയുടെയും ഒക്കെ കാലഘട്ടമായിരുന്നു ഈ രാജഭരണകാലം. അതേസമയം എല്ലാം വളരെ ശോഭനീയമായിരുന്നു എന്ന് പറയാനാവില്ല. രാജഭരണത്തിൽ അതിൻ്റെതായ വീഴ്ചകളും കോട്ടങ്ങളും ഉണ്ടായി. ഇസ്രായേൽക്കാർ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് രാജാവിനെ തിരഞ്ഞെടുത്തത്. പക്ഷേ അവർ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം അവർക്ക് ലഭ്യമായില്ല. ഗോത്രാടിസ്ഥാനത്തിൽ സ്വതന്ത്രരായി കഴിഞ്ഞിരുന്നവർ രാജഭരണത്തിന് കീഴിൽ വന്നപ്പോഴേക്കും രാജാവിന്റെ ഭരണീയരായി തീർന്നു. ആ ഗോത്ര തലത്തിലുണ്ടായിരുന്ന അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടപ്പെട്ടു. നിയമനിർമ്മാണത്തിലോ ആ നിയമം വ്യാഖ്യാനിക്കുന്ന കാര്യത്തിലോ നടപ്പിലാക്കുന്ന കാര്യത്തിലോ ഒക്കെ അവർക്കുണ്ടായിരുന്ന അവകാശങ്ങളും അധികാരങ്ങളും സംരക്ഷിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, നിഷ്കരണം അവർക്ക് നഷ്ടപ്പെടുകയുമുണ്ടായി. രാജാവിന്റെ നിയമങ്ങളാണ് ഇനി അവരെ നയിക്കുന്നത്. അവരെല്ലാം രാജാവിന്റെ ഭരണീയരായി അടിമകളായി തീരുന്നു. അപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ഗോത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ തലങ്ങളിൽ പല തട്ടുകളിൽ ജനങ്ങൾ വേർതിരിക്കപ്പെടുന്നു, ഉച്ചനീചത്വം ഉടലെടുക്കുന്നു. രാജാവ് എന്ന ഒരു വ്യക്തി ഏറ്റവും വലിയവനായി മാറുമ്പോൾ ആ ഒരു രാജാവിൻ്റെ കീഴിൽ വിവിധങ്ങളായ അധികാരികളുണ്ടാകുന്നു, വിവിധങ്ങളായ സംവിധാനങ്ങളുണ്ടാകുന്നു, വലിയവരും ചെറിയവരും എന്നുള്ള വലുപ്പ ചെറുപ്പ വ്യത്യാസങ്ങളുണ്ടാകുന്നു. സമ്പത്ത് മുഴുവൻ രാജാവിൻ്റെയും ഏതാനും ചില വ്യക്തികളുടെയും കൈകളിൽ കുന്നുകൂടുന്ന ഒരു സംവിധാനവും ഒരു സാഹചര്യവും രാജഭരണത്തിലൂടെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണും. ദരിദ്രരുടെയും ധനികരുടെയും ആവിർഭാവം, എല്ലാവരും തുല്യരായിരുന്നു. നമുക്കറിയാം ജോഷുവയുടെ കാലത്ത് വാഗ്ദത്ത ഭൂമി പിടിച്ചെടുത്ത് വിഭജിച്ചപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടാണ് വീതിച്ചു കൊടുത്തത്. മോശ തന്നെ നിയമിച്ചിരുന്നു ജൂബിലിയെ സംബന്ധിച്ച നിയമം. ഇസ്രായേലിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ദരിദ്രനാവുകയും തങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടുകയും ചെയ്താൽ അത് 50-ാം വർഷം തിരിച്ചു കൊടുക്കണമെന്ന ജൂബിലി നിയമമുണ്ടായിരുന്നു. ഇസ്രായേലിനെ നയിച്ചിരുന്നത് ഉടമ്പടിയുടെ നിയമങ്ങളായിരുന്നു, ദൈവിക നിയമങ്ങൾ. അത് പാവപ്പെട്ടവർക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളായിരുന്നു. സാബത്തിനെ സംബന്ധിച്ചും സാബത്ത് ദിവസത്തെ സംബന്ധിച്ചും സാബത്ത് വർഷത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ വിധവകർക്കും അനാഥർക്കുമുള്ള അവകാശങ്ങളെ സംബന്ധിച്ചും ജൂബിലിയിൽ നടപ്പിലാക്കേണ്ട സാമൂഹിക സമത്വത്തെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടായിരുന്ന നിയമങ്ങൾ ഇവിടെ കാറ്റിൽ പറത്തപ്പെടുകയായി. രാജഭരണത്തോടുകൂടി രാജാവിൻ്റെ ഭരണം, രാജാവിൻ്റെ നിയമങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. അധികാരവും ധനവും ഏതാനും ചില വ്യക്തികളുടെ കയ്യിൽ ഒതുങ്ങുകയും അനേകർ രാജാവിൻ്റെ അടിമകളായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമാവുകയാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ എടുത്തു കാണിക്കട്ടെ. സോളമനാണ് ഏറ്റവും വലിയ ജ്ഞാനിയായി അറിയപ്പെടുന്ന രാജാവ്. സോളമന്റെ മഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട് ധാരാളം ബൈബിളിൽ. പക്ഷേ ഈ സോളമൻ തന്നെ ഇസ്രായേലിന് താങ്ങാനാവാത്തൊരു ഭാരമായി തീർന്നുവെന്നും ബൈബിൾ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം, രാജാക്കന്മാരുടെ 1 4:20 23 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിലെയും യൂദായിലെയും ജനം കടൽ തീരത്തെ മണത്തിരി പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു. യൂഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്തീനയുടെ നാടും ഈജിപ്തിൻ്റെ അതിർത്തിയും വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ദേശം വിസ്തൃതമായി. അവന്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം, ഇവിടെ രാജാവിനെ സേവിക്കുക എന്നത് ജനത്തിന്റെ ദൗത്യമായി മാറി. രാജാവ് ജനത്തെ സേവിക്കേണ്ടവനാണ്, സംരക്ഷിക്കേണ്ടവനാണ്. പക്ഷേ സോളമന്റെ കാലമായപ്പോഴേക്കും അവർ അവനെ സേവിക്കുകയും ചെയ്തു. സോളമന്റെ അനുദിന ചെലവ് 30 കോർ, ഒരു കോർ എന്ന് പറഞ്ഞാൽ 450 ലിറ്റർ ആണെന്ന് ഓർക്കുക. 30 കോർ നേർത്തമാവും, 60 കോർ സാധാരണമാവും. കലമാൻ, പേടമാൻ, മ്ലാവ്, കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത 10 കാളകൾ, 20 കാലികൾ, 100 മുട്ടാടുകൾ എന്നിവയുമായിരുന്നു അനുദിന ചെലവ്, രാജകൊട്ടാരത്തിലെ ചെലവാണ്. ഇങ്ങനെ ജനം രാജ്യത്ത് രാജാവിനെ സേവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുക. അതുകൊണ്ട് തീർന്നില്ല. സോളമനാണ് ദേവാലയം നിർമ്മിച്ചത്, അതിമനോഹരമായ ദേവാലയം. ലോകത്തെ തന്നെ ഒരു അത്ഭുതമെന്ന് വിശേഷിപ്പിക്കാവുന്ന സോളമന്റെ ദേവാലയ നിർമ്മാണം ജനത്തെ സംബന്ധിച്ച് വലിയൊരു അടിമത്തത്തിന് കാരണമായി തീർന്നു എന്നും ബൈബിൾ പറയുന്നുണ്ട്. 5:10-11 സോളമന് ആവശ്യമായ ദേവദാരുവും സരളമരവും ഹീരാം നൽകി. ഹീരാമിന്റെ ഗാർഹിക ആവശ്യങ്ങൾക്കായി സോളമൻ 20,000 കോർ ഗോതമ്പും ആട്ടിയെടുത്ത 20,000 കോർ എണ്ണയും കൊടുത്തു. ഇനി ജനങ്ങളെക്കുറിച്ച് പറയുന്നത് 13-ാം വാക്യം. സോളമൻ രാജാവ് ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തു നിന്ന് അടിമവേലയ്ക്ക് ആളെ എടുത്തു. 30,000 പേരാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. മാസം തോറും 10,000 പേരെ വീതം ലെബനോണിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. ചുമടെടുക്കാൻ 70,000ഉം മലയിൽ കല്ലുവെട്ടാൻ 80,000ഉം ആളുകളുണ്ടായിരുന്നു. ജോലിക്കാരുടെ മേൽനോട്ടം വഹിച്ച 3,000 പേര്. ഇപ്പോഴും ദേവാലയ നിർമ്മാണം മനോഹരമാണെങ്കിലും ആ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച മാർഗങ്ങൾ ജനങ്ങളെ വലിയ ഭാരത്തിലേക്ക്, വലിയ അടിമത്തത്തിലേക്ക് ആഴ്ത്തുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് സോളമന്റെ മരണത്തിന് ശേഷം ഇസ്രായേൽ ജനം ഒന്നടങ്കം എതിർക്കുക. 12-ാം അധ്യായം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ജനക്കൂട്ടം ഒരുമിച്ച് പറയുന്നു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ചത് ഭാരമേറിയ നുഖമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വെച്ച നുഖത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിച്ചു തരണം, ഞങ്ങൾ അങ്ങയെ സേവിക്കാം. ഈ വലിയ ഭാരം ഒഴിവാക്കി തരണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അങ്ങയെ സേവിച്ചുകൊള്ളാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ രാജഭരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമത്തത്തിലേക്ക്, സ്വന്തം നാട്ടിൽ തന്നെ അടിമകളായിത്തീരുന്നൊരു സാഹചര്യമാണ് സംജാതമാക്കിയത് എന്ന് വ്യക്തം. ഇത് സാമൂവേലിലൂടെ ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്നതുമാണ്. നമ്മൾ തുടങ്ങിയത് സാമൂവേലിൻ്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചുകൊണ്ടാണ്. ആ 8-ാം അധ്യായത്തിൽ അവസാനം ദൈവം നൽകുന്ന ചില സൂചനകളുണ്ട്. ഇതാണ് രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്ക് സാമുവേൽ അറിയിച്ചു. 8:11 വാക്ക്: നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും, തൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. അങ്ങനെ പലതും പറഞ്ഞതിന് ശേഷം 17-18 വാക്യങ്ങളിൽ അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിൽ ദശാംശം എടുക്കും, നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്നു നിങ്ങൾ വിലപിക്കും, എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇസ്രായേൽ ജനം ആഗ്രഹിച്ചത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു രാജാവിനെയായിരുന്നു. അതവർക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ അതിനപ്പുറത്ത് ശത്രു സംരക്ഷണത്തിന് ഉപരിയായി ഇസ്രായേലിനെ ഒരു വലിയ സാമ്രാജ്യമാക്കി ഉയർത്തിയ രാജാക്കന്മാർ ആ ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ഉച്ചനീചത്വങ്ങൾ ഉടലെടുക്കാനിടയാവുകയും ജനത്തിൻ്റെ അവകാശങ്ങൾ മുഴുവനും തിരസ്കരിക്കപ്പെടുകയും ചുരുക്കം പേര് ഭൂരിപക്ഷത്തെ അടിച്ച് അമർത്തി ഭരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് രാജഭരണത്തിൻ്റെ 1st ഘട്ടമാണ്. ഇതിന് വളരെ പോസിറ്റീവായിട്ട് ഗുണാത്മകമുള്ള ഭാവാത്മകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേസമയം വലിയ നഷ്ടങ്ങളും നാശങ്ങളും സംഭവിക്കുകയും ചെയ്തു. ഇത് 1st ഘട്ടമാണ്. ഈ 1st ഘട്ടം ചെന്ന് അവസാനിക്കുന്നൊരു വിഭജനത്തിലാണ്. ദേശം വിഭജിക്കപ്പെടുന്നു, 2 രാജ്യങ്ങളായി പിളരുന്നു. നമുക്ക് അത് അടുത്ത തവണ പഠന വിഷയമാക്കാം. ഇപ്പോഴൊരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനം നമുക്ക് സമാപിക്കാം. കരുണയവാനും സ്നേഹനിധിയുമായ ദൈവമേ, ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായി അങ്ങയോട് അപേക്ഷിച്ച ജനത്തിന് അവിടുന്ന് രാജാവിനെ അയച്ചു കൊടുത്തു. അതേസമയം അങ്ങവർക്ക് താക്കീത് നൽകുകയും ചെയ്തു. ഭൗതികമായ സംരക്ഷണം ആവശ്യപ്പെടുന്നത് വഴി, രാജാവിനെയും സൈന്യത്തെയും ആവശ്യപ്പെടുന്നത് വഴി അങ്ങിലുള്ള ആശ്രയം നഷ്ടപ്പെടുകയാണ്. വേണ്ടത്ര അങ്ങിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാത്തതുകൊണ്ടാണ് രാജാവിലും സൈനിക ശക്തിയിലും അവർ അഭയം തേടുന്നത് എന്നവർ മുന്നറിയിപ്പ് കൊടുത്തു. തങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത രാജാവ് തങ്ങൾക്കൊരു വലിയ ഭാരമായി തീരുകയും തങ്ങളെ അടിമകളാക്കുകയും ചെയ്യുന്ന അനുഭവം ഇസ്രായേൽ ജനത്തിൽ ഉണ്ടാവുകയും ചെയ്തു. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, സോളമൻ നിർമ്മിച്ച ദേവാലയത്തിൽ അങ്ങ് വാസം ഉറപ്പിക്കുമ്പോഴും അങ്ങയുടെ വാസം ദേവാലയത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം രാജാക്കന്മാരും പലപ്പോഴും നേതാക്കന്മാരും മറന്നുപോകാനും ദേവാലയത്തിൻ്റെ നിർമ്മാണം ഇടയായിത്തീർന്നു. ദേവാലയത്തിനുപരി ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതാണ് അവിടുത്തെ സാന്നിധ്യമെന്ന് പ്രവാചകന്മാരിലൂടെ അവിടുന്ന് പറഞ്ഞു കൊടുത്തു. കർത്താവേ, രാഷ്ട്രീയ ഭരണാധികാരികൾ, ദേശത്തെ ഭരിക്കുന്നവർ ജനത്തിൻ്റെ മുഴുവനും നന്മ മുന്നിൽ കണ്ടുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അടിമകളാകാതെ എല്ലാവരുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഉതകും വിധത്തിൽ അങ്ങയുടെ ചൈതന്യത്താൽ അവരെ നിറയ്ക്കണമേ. അങ്ങ് തന്നെയാണ് ഞങ്ങളെ എല്ലാവരെയും നയിക്കുന്നതെന്നും ഭരണീയരും ഭരണകർത്താക്കളും ഒരുപോലെ അങ്ങയുടെ ഭരണത്തിന് കീഴിലാണെന്നുള്ള ആ വ്യക്തമായ ബോധ്യവും അവബോധവും ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമ്മേ.
ഉപാസന വചനോ ഉപാ ജനോ.